നമസ്കാരം ഡോക്ടർ ചെറിയാൻ വർഗീസ്, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിജു.
ഡോക്ടർ ചെറിയാൻ വർഗീസ്, ഇന്നിപ്പോൾ ലോക എയ്ഡ്സ് ദിനമാണ്. എച്ച് ഐ വി ബാധയ്ക്കെതിരെ അവബോധമുണ്ടാക്കാൻ ലോകാരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എച്ച് ഐ വി എന്താണെന്നും ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഇത് വ്യാപകമാണ് എന്ന കാര്യം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ?
ബിജു, എച്ച് ഐ വി ദിനമായി നമ്മൾ ഈ വർഷം ആഘോഷിക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. എച്ച് ഐ വി വൈറസ് കണ്ടുപിടിക്കപ്പെട്ടിട്ട് 30 വർഷം തികയുന്ന വർഷമാണ്. 1983 ഈ വൈറസ് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോട് തന്നെ 30 വർഷം തികയുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ വർഷത്തിലുണ്ട്. ഓസ്ട്രേലിയയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഓസ്ട്രേലിയയിൽ 0.2% ആൾക്കാർ എച്ച് ഐ വി രോഗബാധിതരാണെന്ന് കാണപ്പെടുകയുണ്ടായി. അതായത് ഏതാണ്ട് 35,000 ആൾക്കാർ, അടുത്ത കാലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, 35,000 ആൾക്കാർ ഓസ്ട്രേലിയയിൽ എച്ച് ഐ വി ബാധിതരായിട്ടുണ്ട്. ഓരോ വർഷവും ഏതാണ്ട് 1,200 എച്ച് ഐ വി രോഗബാധിതരായി തീരുന്നുണ്ട് പുതുതായി.
ഡോക്ടർ, ഈ രോഗത്തെക്കുറിച്ച്, എയ്ഡ്സ് രോഗം അല്ലെങ്കിൽ എച്ച് ഐ വി ബാധയെക്കുറിച്ച് പൊതുവായി നോക്കുമ്പോൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എച്ച് ഐ വി വൈറസ് ബാധിക്കാൻ സാധ്യതയുള്ളത്? അതേക്കുറിച്ച് ഇപ്പോഴും നിരവധി തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ.
പ്രധാനമായും എച്ച് ഐ വി രോഗബാധ ഉണ്ടാകുന്നത് ലൈംഗികമായി ബന്ധപ്പെടുന്നത് കാരണമാണ്. ഒരു 90% ആൾക്കാരിലും എച്ച് ഐ വി ബാധിത സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ കൂടെയോ അല്ലെങ്കിൽ സുവർഗരതിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിലോ ആണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇത് മറ്റു മാർഗങ്ങളിൽ കൂടെയും ഈ എച്ച് ഐ വി പകരാറുണ്ട്. പ്രധാനമായ മറ്റൊരു കാരണം ഇഞ്ചക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സ്, IDU എന്ന് പറയും. അതായത് ഡ്രഗ് അഡിക്സ്, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഡ്രഗ് അഡിക്സില് അവർ ഇഞ്ചക്ട് ചെയ്യുന്ന നീഡിൽസ് ഉപയോഗിക്കുക, നീഡിൽസ് തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടി എച്ച് ഐ വി ബാധിത ഉണ്ടാകാറുണ്ട്. അത് ഏതാണ്ട് 8% വരുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. മറ്റു മാർഗങ്ങൾ, നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതാ ഇപ്പൊ ഹിസ്റ്ററിക്കൽ ഒരു ഫാക്ട് ആയിട്ട് മാറി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പണ്ട് ഒരു പ്രധാന കാരണമായിരുന്നു. എച്ച് ഐ വി ബാധിതയുള്ള ഒരു രോഗിയുടെ രക്തം എച്ച് ഐ വി ഇല്ലാത്ത ഒരു രോഗിയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പോസിറ്റീവായി മാറുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ ബ്ലഡ് ബാങ്കുകളിലും ബ്ലഡ് ഡോണേഴ്സിന്റെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രക്തം കളക്ട് ചെയ്യാറും മറ്റേ റെസിപ്പിന് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ആ ഇൻസിഡൻസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാന രീതി, എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ഗർഭിണിയിൽ നിന്നും നവജാത ശിശുവിലേക്ക് എച്ച് ഐ വി പകരാനുള്ള സാധ്യതയാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വളരെ മാർഗങ്ങളുണ്ട്, പക്ഷെ അതൊരു പോസിബിലിറ്റിയാണ്.
ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംശയം പലപ്പോഴും ഉള്ളത് ഉമിനീരിലൂടെ എച്ച് ഐ വി പകരുമോ എന്നുള്ളതാണ്. ഒരു എച്ച് ഐ വി ബാധയുള്ള ഒരാളെ ചുംബിച്ചു കഴിഞ്ഞാലോ മറ്റോ എച്ച് ഐ വി പകരുമോ എന്ന സംശയമുണ്ട്. അതിൽ എന്താണ് അതിന്റെ ഒരു വാസ്തവം?
എച്ച് ഐ വി രോഗാണുക്കൾ നമ്മുടെ ബോഡിയിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. ഉമിനീര് ഒരു ബോഡി ഫ്ലൂയിഡാണ്. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബോഡി ഫ്ലൂയിഡ്സ്, ഇതെല്ലാം എച്ച് ഐ വി വൈറസ് കാണപ്പെടാൻ സാധ്യതയുള്ള സംഗതികളാണ്. അപ്പോൾ ചുംബനത്തിൽ കൂടി അല്ലെങ്കിൽ കിസ്സിംഗിൽ കൂടി എച്ച് ഐ വി ബാധിത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് ഏതാണ്ട് 9% ചാൻസ് അതിനുണ്ടെന്നുള്ളതാണ്.
ഇതിലിപ്പോൾ ഏതെങ്കിലും തരത്തിൽ എച്ച് ഐ വി ബാധ ഉണ്ടായി എന്നൊരാൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ എച്ച് ഐ വി ബാധ ഉണ്ടായി സംശയം തോന്നുകയാണെങ്കിൽ അത് എങ്ങനെയാണ് പരിശോധിച്ച് അറിയാൻ കഴിയുന്നത്?
നിർഭാഗ്യവശാൽ ഒരു പ്രശ്നമുള്ളത് എച്ച് ഐ വി രോഗബാധ രോഗലക്ഷണങ്ങൾ കൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. എച്ച് ഐ വി ബാധിതരായുള്ള മിക്കവരും ആദ്യകാലങ്ങളിൽ അവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും കാണില്ല. ചിലർക്ക് ഫ്ലൂ മാതിരിയുള്ള സിംറ്റംസ്, അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് 2 മുതൽ 6 ആഴ്ചകൾക്ക് ശേഷം ഫ്ലൂ മാതിരിയുള്ള സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ലിംഫോസൈറ്റ്സ്, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട സെൽസ് ആണ്, അത് ഒട്ടുമുക്കാലും നശിച്ചു കഴിയുമ്പോഴാണ് എയ്ഡ്സിന്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും രോഗികൾ കണ്ടു തുടങ്ങുന്നത്. പക്ഷേ അണുബാധ ഉണ്ടാകുന്ന വ്യക്തി ഈ അസിംപ്റ്റമാറ്റിക് പീരീഡിൽ, അല്ലാതെ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത കാലാവധിയിലും ഈ രോഗ അണുക്കളെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അറിയാതെ പങ്കാളിയിലേക്ക് എച്ച് ഐ വി വൈറസ് ബാധിക്കുന്നത്. ഇങ്ങനെ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ എച്ച് ഐ വി വൈറസ് ബാധിച്ച് ജീവിക്കുന്ന മനുഷ്യരെ കാരിയേഴ്സ് എന്ന് പറയും.
ഡോക്ടർ, എച്ച് ഐ വി ബാധയുടെ ചികിത്സയെ കുറിച്ച് ഒരുപാട് കഥകളും മറ്റും കേൾക്കുന്നുണ്ട്. ഇതുവരെയും ഇതിന് ചികിത്സ കണ്ടെത്തിയില്ലയോ എന്ന കാര്യത്തിൽ പോലും ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ? എച്ച് ഐ വി ബാധ, എയ്ഡ്സ് രോഗം, ഇവയ്ക്ക് ചികിത്സ കണ്ടെത്തിയിട്ടുണ്ടോ? ചികിത്സയുണ്ടോ?
എച്ച് ഐ വി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ക്യൂറി അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറിക്കിട്ടാനുള്ള ചികിത്സകളൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എച്ച് ഐ വി ബാധ ഉണ്ടാകുന്ന രോഗിക്ക് എയ്ഡ്സ് അതായത് അണുബാധ കൊണ്ടുണ്ടാകുന്ന മറ്റ് വൈകല്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അത് ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ, അതിനുള്ള മെഡിസിൻസ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് രോഗിയുടെ ജീവിതം അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായ ഒരു ക്യൂർ കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഗർഭിണികളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ സാധ്യതയുള്ള എച്ച് ഐ വി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അമ്മമാർക്ക് ഗർഭിണിയായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് മെഡിസിൻസ് കൊടുത്ത് അത് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് നോർമൽ ഡെലിവറിക്ക് വിടാതെ അവർക്ക് ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുട്ടിയെ ഡെലിവറി ചെയ്യുക. അതും അങ്ങനെയും കുഞ്ഞുങ്ങളെ എച്ച് ഐ വി ബാധയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇവരുടെ ഈ അമ്മമാരെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിൽ നിന്നും അവരെ വിലക്കുകയും ബോട്ടിൽ ഫീഡിങ് അഡ്വൈസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ എച്ച് ഐ വി ബാധയുള്ള അമ്മമാരിൽ നിന്നും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാറുള്ള ശ്രമങ്ങളാണ്. അല്ലാതെ ഈ ലൈംഗിക ബന്ധത്തിൽ കൂടി എച്ച് ഐ വി ബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് പ്രതിരോധമായി മരുന്നുകളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല.
ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട് എച്ച് ഐ വി ബാധയുമായി അല്ലെങ്കിൽ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ, അതിലൂടെ ഉണ്ടാകുന്ന വിവേചനങ്ങൾ എല്ലാം സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. എന്തൊക്കെയാണ് പൊതുവിൽ കണ്ടുവരുന്ന തെറ്റിദ്ധാരണകൾ, വിവേചനങ്ങൾ ഉള്ളത്? അവയെ എങ്ങനെ മറികടക്കാം? അക്കാര്യം കൂടി ഒന്ന് വിശദീകരിക്കാമോ?
മലയാളികൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, മലയാളികൾ എല്ലാ കാര്യത്തിലും മുമ്പിലാണ്. പക്ഷെ ചില കാരണങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ നമ്മൾ മലയാളികളുടെ മനസ്സിൽ കയറിയാൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എയ്ഡ്സിന്റെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. എയ്ഡ്സിന്റെ കാര്യത്തിൽ നമ്മൾക്ക് മലയാളികൾക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അതായത് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു സാംക്രമിക രോഗമല്ല, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. ഒരു എയ്ഡ്സ് ഉള്ള രോഗിയുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് പകരുന്ന രോഗമല്ല എയ്ഡ്സ്. അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇന്റർഫറൻസ് വരികയോ ചെയ്തെങ്കിൽ മാത്രമേ എയ്ഡ്സ് രോഗം പകരുകയുള്ളൂ. അവരോട് അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നത് കൊണ്ടോ, അവരെ ഒന്നിച്ച് സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ടോ, കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഒന്നും എയ്ഡ്സ് പകരുകയില്ല.
ഡോക്ടർ, എന്തായാലും അവസാനമായി, ഇന്നിപ്പോൾ എയ്ഡ്സ് രോഗത്തിനെതിരെ അവബോധം വളർത്താനുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ എച്ച് ഐ വി ബാധ തടയുന്നതിന്?
പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ്. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഈ രോഗത്തെ കുറിച്ച്, ഇത് പകരുന്ന രീതികളെ കുറിച്ചൊക്കെ ഒരു ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. ഇത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നത് കോണ്ടംസ് യൂസ് ചെയ്യുക, സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മലയാളി കൾച്ചറിൽ ഫെയ്ത്ത്ഫുൾ പാർട്ട്ണർഷിപ്പ്, അതായത് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള മുദ്രാവാക്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപരിചിതരുമായുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക, അഥവാ അപ്രതീക്ഷിതമായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ കോണ്ടംസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും എയ്ഡ്സ് ബാധ അല്ലെങ്കിൽ എച്ച് ഐ വി ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് തോന്നിയാൽ വിതിൻ എ ഫ്യൂ വീക്സ് ഒരു ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ ആയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആങ്സൈറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ രോഗം, നമ്മൾക്ക് രോഗം പിടിച്ചാൽ പോലും മറ്റുള്ളവർക്ക് രോഗം നമ്മളിൽ നിന്നും പകരാതിരിക്കാനുള്ള പ്രതിവിധിയായിട്ടും അത് മാറും. നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഡ്രഗ് അഡിക്ട്സ് കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നീഡിൽസ് ഉപയോഗിച്ച് ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവര് നീഡിൽസ് ഷെയർ ചെയ്യാതെ ഇഞ്ചെക്ട് ചെയ്യുന്ന നീഡിൽസ്, ഫ്രഷ് നീഡിൽസ് അല്ലെങ്കിൽ ന്യൂ നീഡിൽസ് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് എയ്ഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എച്ച് ഐ വി രോഗബാധയെ കുറിച്ച്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്.
തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ചെറിയാൻ വർഗീസ്, എച്ച് ഐ വി ബാധയെക്കുറിച്ച്, എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസം എസ് ബി എസ് മലയാളം റേഡിയോയോട് സംസാരിച്ചതിനെ.
വളരെ നന്ദി. ഈ ഇന്റർവ്യൂ ശ്രദ്ധിച്ച എല്ലാ മലയാളി ശ്രോതാക്കൾക്കും എന്റെ നന്ദി.